തുടങ്ങാം. പറ്റുന്നിടത്തോളം സാരവത്തായ ദർശനങ്ങളോട് ബന്ധപ്പെട്ട എടുത്ത ക്ലാസ്സിനോട് ബന്ധപ്പെട്ടതാണെങ്കിൽ കൂടുതൽ നല്ലത്. അല്ലാത്തതുമായ കാര്യങ്ങൾ ചോദിക്കുക, അറിയാവുന്നവ ഞാൻ പറഞ്ഞുതരാം.
ഇന്നത്തെ വിഷയം നിവൃത്തിയാണല്ലോ.
ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നിവൃത്തി എന്ന് പറഞ്ഞാൽ യാതൊരു നിവൃത്തി എന്നുള്ളതും ഉച്ച കഴിഞ്ഞാണ് പറഞ്ഞത്. നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളിൽ നിന്നും നിവർത്തിക്കുന്ന സന്യാസത്തെ നിവൃത്തി എന്ന് പറയും. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ഈ ഘട്ടങ്ങളിൽ ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണങ്ങൾ അവയുടെ ധർമ്മമനുസരിച്ചുള്ള കർമ്മങ്ങളെ ചെയ്യുന്നതിനെ പ്രവൃത്തി എന്ന് പറയും. ഇതാണ് അതിന്റെ കറക്റ്റ് സാധനം. അതിനെ പിന്നെ അതിന്റെ ശാസ്ത്രീയമായി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നു. ക്ലിയറായി? ഗുണവും കർമ്മവും ചേർന്ന് വരുന്നതാണ് സ്വധർമ്മം. കാരണം സ്വധർമ്മം എന്നത് കണ്ടെത്തുന്നതിന് ഒരാളുടെ ഗുണവും കർമ്മവും അറിയണം. ഗുണം എന്നത് അനേക യോനികളിലൂടെയാണ് മനുഷ്യൻ ജനിച്ചു വരുന്നത്. അതിനനുസരിച്ചുള്ള വാസനകളുണ്ടാകും. ആ വാസനകൾ മൂന്ന് വിധത്തിൽ പ്രവർത്തിക്കും. ഒന്ന്, ഇന്ദ്രിയജനിത അനുഭവം. അത് ജാഗ്രതാണ്. എന്റെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ചേർച്ചയിൽ എനിക്കുണ്ടാകുന്ന അനുഭവത്തെ ജാഗ്രത അനുഭവം എന്ന് പറയും. അപ്പോൾ അത് സ്ഥൂല ശരീരത്തോടുള്ള താതാത്മ്യമാണ്. എന്റെ സ്ഥൂലമായ കണ്ണ്, സ്ഥൂലമായ മൂക്ക്, സ്ഥൂലമായ ചെവി, സ്ഥൂലമായ തൊക്ക്, ഇവയിലുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് എന്റെ സ്ഥൂലാനുഭവം. അതുണ്ടായി മറയുകയേയുള്ളൂ. അവയൊന്നും ഇതിൽ കാര്യമായി പങ്കുവഹിക്കില്ല. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്നതിൽ നിന്ന് അതിനോട് ചേർന്നൊരു സ്വപ്നം നീക്കും. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എങ്ങനെയാണോ കൊടുങ്ങല്ലൂരായതുകൊണ്ട് മത്സ്യം വെച്ച ചട്ടിക്കകത്ത് ചായ തിളപ്പിച്ചാൽ ചട്ടി എത്ര കഴുകിയതാണെങ്കിലും ചായയിൽ അതിന്റെ വാസനയുണ്ടാവും. അതുപോലെ ഒരു ജീവിതത്തിൽ അതിന്റെ വാസനയോടുകൂടിയുള്ളത് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധങ്ങളായിത്തീരുന്ന സ്വപ്നങ്ങളുണ്ടാവും. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുത്ബുദ്ധമായി കിടക്കുമ്പോൾ, പ്രകടമായി വരാതിരിക്കുമ്പോൾ അത് കാരണശരീരമായി കിടക്കും. അപ്പോൾ ഓരോ ജന്മമെടുക്കുന്നതും ആ കാരണശരീരം കൊണ്ടാണ്. ജാഗ്രത്തും സ്വപ്നവും അന്യഥാഗ്രഹണമെന്ന നിലയിൽ തീരുമ്പോൾ അഗ്രഹണമായി കിടക്കുന്ന കാരണശരീരം അതിലാണ്, അതായത് സുഷുപ്തി. സുഷുപ്തി കാരണശരീരത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ഗുണവും അത് തിരിച്ചറിയാനുള്ള ഒരു വഴി പാരമ്പര്യം തന്നെയാണ്. മാതൃജം, പിതൃജം, ആത്മജം, സാത്മ്യജം, അന്നരസജം, ഇവയൊക്കെ വാസനയ്ക്ക് വേണ്ട പങ്ക് പകർന്നുകൊടുക്കും. പിതാവിൽ നിന്ന് വരുന്നത് പിതൃജം, എന്റെ അസ്ഥി, എന്റെ തലമുടി, അതുപോലെ തന്നെ എന്റെ ബീജം, ഇങ്ങനെയുള്ളതെല്ലാം പിതാവിൽ നിന്ന് വന്നതാണ്. എന്നാൽ പല്ല് ഇതൊക്കെ പിതാവിൽ നിന്ന് വന്നതാണ്. ലിവറ്, യകൃത്ത്, ദെന്ന് ഹാർട്ട്, ഹൃദയം, ദെന്ന് സ്പ്ലീൻ, പ്ലീഹ, വൃക്ക, മാംസം, രക്തം, മേദസ്, ഇതെല്ലാം മാതാവിൽ നിന്നാണ്. മാതാവിൽ ആ കൂടുതൽ അംശങ്ങൾ കിടക്കുന്നു. അപ്പൊ അവിടുന്ന് ജനിതകപരമായി എന്ന് പറഞ്ഞാല് ബീജം, ബീജഭാഗം, ബീജഭാഗ അവയവം, പിതാവിന്റെയും മാതാവിന്റെയും സ്പേം അല്ലെങ്കിൽ ഓവം, അവരുടെ ക്രോമസോമുകൾ, അവരുടെ ജീൻസ്, അങ്ങനെ ബീജം, ബീജഭാഗം, ബീജഭാഗ അവയവമെന്നാണ് ശരഗസുശ്രുതാദികൾ പറയുന്നത്. അതുകൊണ്ട് രൂപാന്തരപ്പെട്ട ശരീരത്തില് അതിനനുസരിച്ചുള്ള കർമ്മങ്ങളെ എനിക്ക് സ്വതസിദ്ധമായി ചെയ്യാൻ എളുപ്പത്തിൽ പറ്റൂ. അതോടൊപ്പം തന്നെ എന്റെ അമ്മ കഴിച്ച ആഹാരം ഗർഭകാലത്ത് അത് മനസ്സായി രൂപാന്തരപ്പെടും. പ്രത്യേകിച്ചും ഗർഭം ധരിച്ച് ആദ്യത്തെ 56 ദിവസത്തിനുള്ളിൽ, ആ സമയത്താണ് 20, 12, 32 മൈറ്റോസിസ് പ്രൈമറിയായി നടക്കുന്നത്. ഇവിടെ ഒരുപാട് നിർണായകത്വമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലല്ല പണ്ട് ജീവിച്ചിരുന്നത്. ഇന്ന് മാതാവിന്റെയും പിതാവിന്റെയും ഇതൊഴിച്ചാൽ ജീവിതക്രമം ഏതാണ്ട് ഒരുപോലാണ്. എല്ലാവരും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നു. അവിടെ ആഹാരം കൊണ്ട് വരാവുന്ന വ്യതിയാനങ്ങൾ പ്രായണ സമമായിട്ട്. പഴയ കാലത്താണെങ്കിൽ ആഹാരത്തിന് ഓരോ ഗോത്രത്തിന്റെയും ആഹാരത്തിന് വളരെ വലിയ വ്യത്യാസമുണ്ട്. അവർ ചെയ്യുന്ന തൊഴിൽ, തെങ്ങ് കയറുന്ന ആളുകൾ കഴിച്ചിരുന്ന ആഹാരവും ഓലമടയുന്ന ആളുകൾ കഴിച്ച ആഹാരവും മരം കടയുന്ന ആളുകൾ കഴിക്കുന്ന ആഹാരവും അധ്യാപകൻ കഴിക്കുന്ന ആഹാരവും എല്ലാം ഇന്ന് ഏതാണ്ട് ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തൊഴിലിന്റെ രംഗത്ത് ഒരുപാട് വൈകല്യങ്ങൾ ഇക്കാലത്ത് വരികയും തൊഴിൽപരങ്ങളായ ഒട്ടേറെ രോഗങ്ങൾ ആവിർഭവിക്കുകയും വളരുകയും ചെയ്തിട്ടുണ്ട്. ലാവണജന്യ രോഗങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ്. കാരണം അവിടെയൊക്കെ ലാവണം എന്ന് പറയുന്ന തൊഴിൽ, ലാവണജന്യ രോഗങ്ങൾ, തൊഴിൽപരമായ ഒക്കപേഷണൽ ഡിസീസ്. ഇപ്പോ ഇരുമ്പ് കത്തിക്കുന്ന ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു കൊല്ലന് സ്വാഭാവികമായി ബ്ലഡിലെ ഇരുമ്പിന്റെ അംശം കൂടും. കാരണം ഇരുമ്പിന്റെ ധൂമമായി ഒട്ടേറെ അവൻ മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ വലിച്ചു കയറ്റും. എന്റെ തൊക്ക് വഴിയും ഇരുമ്പിന്റെ അംശങ്ങൾ കുറെ ചേർത്തിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുവൻ ബാക്കി സപ്ലൈ ചെയ്യേണ്ട സാധനങ്ങൾ ഏതാണ്, അതിനോട് ബന്ധപ്പെട്ടാണ് അവൻ ആഹാരം കഴിക്കേണ്ടത്. അത് അവന്റെ പാരമ്പര്യത്തിന് പണ്ടറിയാമായിരുന്നു, അവന്റെ അമ്മയ്ക്കറിയാമായിരുന്നു. ഇന്നൊരു കൊല്ലന്റെ കുടുംബത്തിലെ സ്ത്രീ അധ്യാപകന്റെ കുടുംബത്തിലെ സ്ത്രീയെപ്പോലെ എഡ്യൂക്കേറ്റഡാണ്. അതൊരു പാരമ്പര്യ തൊഴിലല്ല. അപ്പോ വൈകല്യങ്ങൾ ഒട്ടേറെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഓരോ തൊഴിലും ഒരു ഉദാഹരണം മതി എന്ന് ഞാൻ വിചാരിക്കുന്നു, കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ ആ ഗർഭകാലത്ത് കഴിക്കുന്ന ആഹാരം, ജനിച്ചു കഴിഞ്ഞ് കഴിക്കുന്ന ആഹാരം, ഇതൊക്കെ ഇന്ന് സമാനമാണ്. ഏറ്റവും പഴയ കാലത്ത് ഒരു കാരണവശാലും ഗോത്രാനുഗോത്രം ആഹാരം കഴിക്കുന്ന പ്രശ്നമില്ല. അതിന്റെ കാരണം തൊഴിൽ വ്യത്യസ്തമാണ്, ജീവിത രീതി വ്യത്യസ്തമാണ്, ഉണർവും ഉറക്കവും എല്ലാം വ്യത്യസ്തമാണ്. ഇത്രയും വ്യത്യാസങ്ങളിലെല്ലാം ആഹാരം ഒന്നു മതി എന്ന് പറയുന്നത് ശാസ്ത്രവും, ആഹാരം പലത് ആവരുത് എന്ന് പറയുന്നത് ശാസ്ത്രവും, ആഹാരം പലതായിരിക്കണം നിങ്ങളുടെ തൊഴിലിനനുസരിച്ച് എന്ന് പറയുന്നത് അനാചാരവും അന്ധവിശ്വാസവുമാണെന്ന് നിങ്ങളെ വിദ്യാഭ്യാസം കൊണ്ട് പഠിപ്പിച്ചു. നിങ്ങളതിനെ ചിന്തിക്കാതെയാണ് സ്വീകരിച്ചത്. അതൊക്കെ ജാതീയമായ മേൽക്കോയ്മകളും ഉച്ചനീചത്വവുമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിനോടൊരു മനുഷ്യത്വപരമായ സമീപനം പോലും നിങ്ങൾ സമീപിച്ചില്ല. അതാണ് അബദ്ധം പറ്റിയത്.
ഒട്ടേറെ ഗുണങ്ങളുണ്ട്.
അതിന് ഗുണങ്ങൾ ഒട്ടേറെയുണ്ട്. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതിന് ദോഷങ്ങൾ ഒട്ടേറെയുണ്ട്. ദോഷങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സോഷ്യലിസത്തിന്റെ സങ്കല്പങ്ങളും നിങ്ങളുടെ പുരോഗതിയുടെ സങ്കല്പങ്ങളും അതിന് ഒരുപാട് ഭാവുകങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം അതൃപ്തരുമാണ്. നിങ്ങളിന്ന് എല്ലാ ഗോത്രങ്ങളും ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് കിടക്കുന്നു, ഒന്നിച്ച് കഞ്ഞുപിടിക്കുന്നുവെന്ന് വന്നിട്ടും നിങ്ങൾ അസ്വസ്ഥരാണ്. അന്ന് ഇതെല്ലാം വെവ്വേറെയായിട്ടും അവരസ്വസ്ഥരായിരുന്നില്ല, പരസ്പരം ബഹുമാനിച്ചിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ സ്റ്റേജിലേക്ക് വരുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. ഈ ജന്മത്തിലല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ അവർ സംതൃപ്തരായിരുന്നു. അസംതൃപ്തി താഴത്തെ ശ്രേണികളിൽ അല്ല താനും, അസംതൃപ്തി ഉയർന്ന ശ്രേണികളിലാണ് താനും ഇന്ന് നിലനിൽക്കുന്നത്. തൊഴിലിന്റെ വൈവിധ്യം, ജീവിത രീതിയുടെ വൈവിധ്യം, പരസ്പര ആശ്ലേഷത്തിന്റെ വൈവിധ്യം, ഇവയൊക്കെ വളരെ വലുതാണ്. ഉദാഹരണത്തിന് ഒരാള് കക്കൂസുകൾ വൃത്തിയാക്കുന്ന പണിയാണ് ഇന്ന്. അയാൾക്ക് സ്വാഭാവികമായി അതിനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ പണി ചെയ്ത ഒരാൾ വന്ന് ആ പണി ചെയ്യാതിരിക്കുന്ന അധ്യാപകന്റെ വീട്ടില് ഒന്ന് കിണറ്റിൽ നിന്ന് നേരിട്ട് വെള്ളം കോരുകയാണ്. ആ വെള്ളത്തിൽ മുഴുവൻ ഈക്കോളി ഉണ്ടാവും. അവന്റെ ശരീരത്തിൽ ഈക്കോളി ഒരിക്കലും അപകടകരമാവില്ല. പക്ഷെ നിങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിൽ വരുന്ന ഈക്കോളി നിങ്ങളുടെ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ തീർച്ചയായും അന്ന് അകന്നു നിന്നു എന്ന് പറയുന്നത് മനുഷ്യനെ അകറ്റി നിർത്തിയതല്ലത്. അന്നത്തെ കവികൾ, സാഹിത്യകാരന്മാർ ഒന്നും വൈദ്യശാസ്ത്ര വിശാരദന്മാരായിരുന്നില്ല. അവരൊക്കെ സാഹിത്യത്തിലോ കലയിലോ ഉള്ള തങ്ങളുടെ പാണ്ഡിത്യം വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമാർ ഒരുപാട് ഭാവനകൾ വിരചിച്ചെഴുതി. അതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അതാണ് ഈ വൈകല്യങ്ങൾക്കൊക്കെ കാരണമായി തീർന്നത്. അതുപോലെ ദേശം, ഇപ്പോ കൊടുങ്ങല്ലൂര് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു ആൺകുട്ടിയെ ഇടുക്കിയിലുള്ളൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ വിവാഹം കഴിക്കുന്നതായിരിക്കാം. കൊടുങ്ങല്ലൂരിലെ വെള്ളത്തിലെ മിനറൽസ് അല്ല ഇടുക്കിയിലെ വെള്ളത്തിലെ മിനറൽസ്. ഫലം പലപ്പോഴും കിഡ്നി തട്ടിപ്പോ. അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാവും. കാരണം ഒന്ന് അനൂപദേശമാണ്, ഒന്ന് ജാങ്കലദേശമാണ്. ദേശങ്ങൾ മൂന്നാണ്: അനൂപം, ജാങ്കലം, സാധാരണം. ഇതൊക്കെ നിങ്ങൾ തട്ടിക്കളഞ്ഞു. അതായത് കുറച്ച് കുറ്റിക്കാടുകളും അതും ഇതുമൊക്കെ പിടിച്ചു കിടക്കുന്നത് അതുപോലുള്ള സ്ഥലങ്ങൾ. സാധാരണമായ, അതായത് വാദപ്രകൃതിയോടുകൂടിയത്, പിത്തപ്രകൃതിയോടുകൂടിയത്, കഫപ്രകൃതിയോടുകൂടിയത് ദേശത്തിനുണ്ട്. അതിൽ ഉത്തമം സാധാരണ ദേശമാണ്. അവിടെ രോഗങ്ങൾ കുറയും. തീർച്ചയായും. പഴയ കാലത്താണെങ്കിൽ നിങ്ങൾ വരട്ടാറിന് തെക്കോട്ടുള്ളവരെ വരട്ടാറിന് വടക്കോട്ടുള്ളവർ വിവാഹം കഴിക്കില്ല. കാരണം ആ ദേശങ്ങൾ രണ്ടും രണ്ടാണ്. അവിടെയൊക്കെ ഇങ്ങനെ തന്നെ കണക്കും. ഇത് അനൂപദേശത്തിൽപ്പെടും, മധ്യപ്രദേശങ്ങളിൽപ്പെടും. ജാങ്കലം എന്ന് പറയുന്നത് കിഴക്കൻ മേഖലകളിലുള്ളത്
ജാങ്കലമാണ്.
അപ്പൊ ഇതിനെ വളരെ കൃത്യമായി തിരിച്ച് ആയുർവേദ ആചാര്യന്മാര് ആ ദേശത്തിന്റെ പ്രത്യേകത, അവിടുത്തെ ഭക്ഷണത്തിന്റെ പ്രത്യേകത, അവ കഴിച്ചാൽ വരാവുന്ന രോഗങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇപ്പൊ അതൊക്കെ ശരിയാണെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രം. കാരണം അവരിതുവരെ കണ്ടുപിടിക്കാത്ത സാധനം തെറ്റാണെന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചു. അതാണ് ഞാൻ പറഞ്ഞ സെമറ്റിക് മതങ്ങളും നിങ്ങളുടെ സംഘടനകളും എല്ലാം ചേർന്നാണ് ഈ വിനാശം ഉണ്ടാക്കിയത്. നിങ്ങൾ ശരിക്കും നോക്കുകയാണെന്ന് ഒരിയില് കൊയിലാണ്ടിക്കാരെങ്കിലും ഇവിടെ ഉണ്ടോ? കൊയിലാണ്ടി പ്രദേശത്ത് നിന്നുള്ളവർ കോഴിക്കോടിന് തൊട്ടപ്പുറം കോരപ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങളെന്നറിയില്ല. പഴയ തറവാടുകൾ ഇന്നും ഉണ്ടെങ്കിൽ കോരപ്പുഴയ്ക്ക് തെക്കുള്ള ഒരു പെണ്ണിനെയും കോരപ്പുഴയ്ക്ക് വടക്കുള്ള ഒരു പുരുഷനും വിവാഹം കഴിക്കില്ല. ഇതാണ് കാരണം. സ്വഭാവത്തിലെല്ലാം വൈചിത്രമുണ്ട്, വ്യത്യാസമുണ്ട്. ഇവിടെയില്ല. അതിന്റെ റീസൺ ഇതാണ്, അവരത് പുലർത്തുന്നതിന്റെ കാരണം വെച്ചാൽ ആ ജനിതകങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ വൈകല്യങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ദേശപരമായി. അത് ദേശത്തിന്റെ ഉണ്ട്, കാലത്തിന്റെ ഉണ്ട്. അതുപോലെ വാർദ്ധക്യം വന്നയാള് കൊച്ചുകുട്ടികളോട് കളിക്കില്ല, കൊച്ചുകുട്ടിക്ക് വേഗം വാർദ്ധക്യം വരും.
അതുപോലെ
കുട്ടി തമ്മരും ചെറുപ്പം ഉണ്ടാവും, പക്ഷെ ആ ചെറുപ്പമല്ല ആവശ്യം, കുട്ടി വൃദ്ധനാകാതിരിക്കണം. അപ്പുപ്പന്മാരും അമ്മൂമ്മമാരും ആ കളിക്കൊന്നും പോവില്ല, കഥകൾ പറഞ്ഞു കൊടുക്കുക മാത്രമേ ഉള്ളൂ, സീരിയസ് ആയിട്ട് മാറുന്നേ പറഞ്ഞു കൊടുക്കൂ, അവരോടൊപ്പം കളിക്കാനൊന്നും പോവില്ല. ആ മിത്തുകളുള്ള കഥ. അതിന് കാരണം എന്താ വെച്ചാല് അബോധ പ്രബോധനം നൽകുന്ന അറിവ് ഒരിക്കലും ബോധപ്രബോധനം നൽകില്ല. പ്രബോധനം രണ്ടു വിധമാണ്, ഒന്ന് അബോധ പ്രബോധനം, ഒന്ന് ബോധപ്രബോധനം. അബോധ പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്തിക്കലായി പറയുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തെയ്യങ്ങൾ, തിറകൾ, അതൊക്കെ കൊടുക്കുന്ന ഒരു അറിവ് ഒരിക്കൽ പോലും നിങ്ങൾ 5000 പുസ്തകം വായിച്ചാൽ കിട്ടില്ല, അധ്യാപകർ പഠിപ്പിച്ചാൽ കിട്ടില്ല. പ്രകൃതിയോടുള്ള ബന്ധം അതൊക്കെ അബോധ പ്രബോധനത്തിലാണ്, ബോധപ്രബോധനമല്ല. ഇന്ന് ഇന്ന് അബോധ പ്രബോധനമില്ല, മുഴുവൻ ബോധപ്രബോധനമാണ്. അല്ല, അത് അധ്യാപകർക്കും പറഞ്ഞുതരാം. അബോധ പ്രബോധനത്തിന് ഉപയോഗിക്കുന്നത് മിത്തുകളാണ്. ഇപ്പൊ ആഞ്ജനേയൻ ഒരു മിത്തിക്കൽ എക്സ്പ്രഷനാണ്, രാമൻ ഒരു മിത്തിക്കൽ എക്സ്പ്രഷനുള്ള കഥാപാത്രമാണ്. പുരാണ കഥാപാത്രങ്ങളെല്ലാം, പുരാണ പുരുഷന്മാരെല്ലാം മിത്തിക്കലാണ്. ആ മിത്തിക്കലായിട്ടുള്ള കഥാപാത്രങ്ങളോട് ബന്ധപ്പെടുന്ന കഥകൾ കേൾക്കുമ്പോൾ അവിടെ ലോജിക്കിന്റെ ആവശ്യമില്ല. യുക്തി ആവശ്യമില്ല, യുക്തിയില്ലാതെയാണ് ജീവിതം പോകുന്നത്. ജീവിതത്തിന് യുക്തിയില്ല, ജീവിതത്തിന് യുക്തിയില്ല. അതുകൊണ്ട് പഠിക്കുമ്പോൾ യുക്തി വേണമെന്നുള്ള നിർബന്ധം വേണ്ടവർക്ക് വേണ്ടിയാണ് അതിന് വേദാന്ത ആശയങ്ങളൊക്കെ നൽകി ആചാര്യന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഇവൻ ശല്യമില്ലാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവൻ വലിയ മാരണമാണ്, ഇവനെ ഒതുക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അതല്ല സത്യവും. പഴയ ആചാര്യന്മാർക്കതറിയാം, കാരണം ചില വരുന്നവൻ പണ്ഡിതനാണ്, അവൻ ലോകത്തിന് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കും. അവന്റെ പാണ്ഡിത്യത്തിനിണങ്ങ് മാറി സ്ഥാനം മാറ്റിയിട്ട് അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഞെട്ടിത്തിരിച്ചു പോകും. അതല്ല സത്യം, സത്യം അതിലെ മിത്താണ്. ഇപ്പോ കർണൻ ജനിക്കുന്നു, രാജകുമാരിയിലാണ് ജനിക്കുന്നത്, മന്ത്രം കൊണ്ടാണ് ജനിക്കുന്നത്, ദുർവാസാവ് കൊടുത്ത മന്ത്രത്തിൽ നിന്നാണ് ജനിക്കുന്നത്, സൂര്യനിൽ നിന്നാണ് ജനിക്കുന്നത്. അതിനെയാണ് മിത്തെന്ന് പറയുന്നത്. സൂര്യൻ മന്ത്രം കൊണ്ട് കന്യകയായ കുന്തിയിൽ രാജകുമാരിയായിരുന്നിട്ട് ജനിച്ചിട്ട് ആ അമ്മയുടെയും മകന്റെയും ജീവിതം ക്ലേശമാണെന്ന ആ കഥ വായിച്ചു കേൾക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹപൂർവമായി ഒരു പുരുഷനോട് വർത്തമാനം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് 1000 സൂക്ഷ്മത അവർക്ക് അറിയാതെ വരും. അയാളുടെ ഏതെങ്കിലും ഒരു വൈകാരികത ഉണരുന്നുവെന്ന് കണ്ടാൽ അവൾ സൂക്ഷിച്ച് മാറി നിൽക്കും. മറിച്ച് നിങ്ങൾ അടുത്തിരിക്കുക, നിങ്ങൾ സഹവാസ ക്യാമ്പുകൾ നടത്ത്, നിങ്ങൾ ഒന്നിച്ചു പോകും, കുഴപ്പമൊന്നും വരാനില്ല എന്ന് പറഞ്ഞാൽ നിത്യദുഃഖത്തിലേക്ക് അച്ഛനും അമ്മയും ആ കുട്ടിയും വീഴും. കാരണം 1000 മാനസിക രോഗങ്ങളുണ്ടാവും. ഇന്ത്യയിൽ 2 ഭ്രാന്താശുപത്രിയേ ഉള്ളൂ 1960 മുമ്പ്, പൂളമ്പാറയും കുതിരവട്ടവും. കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയല്ല സോറി, കേരളത്തെ സംബന്ധിച്ച് 2 മെന്റൽ ഹോസ്പിറ്റലേ ഉള്ളൂ, അത് ഫുള്ളായിരുന്നില്ല. മറിച്ച് ഇന്ന് 1960 മുമ്പ് അന്ന് തുടങ്ങിയതേ ഉള്ളൂ, അന്ന് ഒരു ഹോസ്പിറ്റലിന്റെ പാർട്ടാണ്. ഫുൾ ഫ്ലഡ്ജിൽ മെന്റൽ ഹോസ്പിറ്റൽ 2 ഉള്ളൂ, അത് കുതിരവട്ടവും കൂളം പറയാം, മറ്റത് ഹോസ്പിറ്റലിന്റെ പാർട്ടിനകത്താണ്. സ്വതന്ത്രമായ മെന്റൽ ഹോസ്പിറ്റലാണോ? ഉണ്ട്. അത് കാരണം വെച്ചാൽ മറ്റേ ആശുപത്രിയുടെ ഭാഗമായൊരു ഡോക്ടറുണ്ട്. അത് പാലക്കാട് ഉള്ളോ? അങ്ങനെയാണേ അതുകൊണ്ട്. എന്നിട്ട് അതൊന്നും ഫുള്ളല്ലെന്ന്. ഇന്ന് ഇന്ന് മെന്റൽ ഹോസ്പിറ്റലൊക്കെ ഫുള്ളാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും ഒരു വാർഡുണ്ട്. അവിടെ രണ്ട് ഹോസ്പിറ്റൽ ഡോക്ടർമാരെങ്കിലും ഉണ്ട്. അതുമൊക്കെ ഫുള്ളാണ്. ഇതിനകത്തൊക്കെ ചെറുപ്പക്കാർ, പെൺകുട്ടികളോ ആൺകുട്ടികളോ, രണ്ടു പേരുള്ള ഒരു കുടുംബത്തിൽ ഒരു കൊച്ചിനെങ്കിലും വെച്ച് മെന്റലുണ്ട്. ആ പരുവത്തിലേക്ക് എത്തി. കൌൺസിലിംഗ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടിപ്പോ. പ്രധാന കാരണം എന്താ? മിത്തിക്കലായിട്ടുള്ള എക്സ്പ്രഷനിലൂടെ അവനവനെ നിയന്ത്രിക്കാവുന്ന ഒരു അറിവ് വരാതെ, ഓപ്പണായിട്ടുള്ള അറിവ് മാത്രമാണ് അറിവ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച്, ശാസ്ത്രസാങ്കേതിക വിദ്യകളെ കൃത്യമായി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് തെറ്റുകളിലേക്ക് വഴുതി വീണ് കഴിഞ്ഞ് അധ്യാപകരിലൂടെ, ആക്ടിവിസ്റ്റുകളിലൂടെ, മത നേതാക്കളിലൂടെ, സംഘടനാ നേതാക്കളിലൂടെയൊക്കെ പലതരം അടുപ്പങ്ങളിലൂടെ വന്ന് സ്വജീവിതം തകർന്നുപോയി ഒട്ടേറെ മാനസിക രോഗികൾ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുക. ഇതൊന്നും രണ്ടുമൊന്നുമല്ല. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ തീരുമാനിച്ചാൽ മതി. ഒരു ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പഠിത്ത ഇടയ്ക്ക് നിർത്തിപ്പോയിരിക്കുന്ന കുട്ടികളിൽ ഏതിനെ വിളിച്ചു ചോദിച്ചാലും അതിനൊരു അബ്യൂസ്മെന്റിന്റെ കഥ പറയാനുണ്ടാവും. വളരെ ശക്തമായി ഈ യൂണിറ്റ് എല്ലാം ഉണ്ട്. മാത്രമല്ല ഇത് അമേരിക്കയിലേക്കുള്ള പോക്കാണ്. നമ്മുടെ സമറ്റിക് സംസ്കൃതിയുടെ വളർച്ചയിൽ അമേരിക്കയിൽ ഇന്ന് കുട്ടികളെ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ കുഞ്ഞിനെ, വിവാഹപൂർവമായി പ്രസവിച്ച കുഞ്ഞിനെ ഏൽപ്പിച്ചു പോകേണ്ട ക്രഷുകളുണ്ട്. എന്നിട്ടാണ് സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നത്. ഏറെ താമസിയാതെ നമ്മളിവിടെ എത്തും. എത്തിക്കാനാണ് പുതിയ ക്യാമ്പുകളും ബഹളങ്ങളും നടക്കുന്നത്. അപ്പൊ അവിടെ മിത്തിക്കലായല്ല പഠിപ്പിക്കുന്നത്. മറ്റതാ അവർ ഒറ്റ പഠിപ്പിക്കലും മതി. കുന്തി ജനിച്ചിരുന്നുവോ ജീവിച്ചിരുന്നുവോ, കർണനുണ്ടായോ എന്നുള്ളതൊന്നും അല്ല ചോദ്യം. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചുണ്ടായിട്ട് പോലും ആ അമ്മയ്ക്ക് കണ്ണുനീർ തുറന്നിട്ടൊരു സമയമുണ്ടായിരുന്നില്ല. ആ മകന് കണ്ണുനീർ തുറന്നൊരു സമയമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മഹാഭാരതത്തിലെ ഏറ്റവും പ്രചണ്ഡമായ കഴിവുകളുണ്ടായിരുന്നവനായിട്ടുകൂടി ഒരു ലോകമധ്യത്തിൽ നിന്റെ അമ്മയാണ് ഞാനെന്ന് പറഞ്ഞ് കുന്തിക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥ അന്നത്തെ രാജകുമാരിയായിരുന്നിട്ടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ സാധാരണക്കാരുടെ കഥയെന്തു പറയാനാണ് എന്നൊരു തോന്നൽ ഒരു പെൺകുട്ടിയിലേക്ക് മിത്തിക്കലായി കടന്നു എന്ന് കഴിഞ്ഞാൽ, ആ കഥ കേൾക്കുമ്പോൾ കടന്നു എന്ന് കഴിഞ്ഞാൽ, അവൾക്ക് അവളെ നിയന്ത്രിക്കാനുള്ള വളരെ ശക്തമായ ഒരു അറിവാണ് അബോധത്തിൽ ലഭിക്കുക. ബോധത്തിലല്ല. നിങ്ങൾക്ക് മനസ്സിലായോ മിത്ത് എന്താണെന്ന് എനിക്കറിയില്ല. മിത്ത് പറയാനാ ഞാനിത് പറഞ്ഞത്. മനസ്സിലായോ? അവിടെയാണ് മിത്തിക്കൽ എക്സ്പ്രഷൻസ്. അബോധ പ്രബോധനം. അബോധ പ്രബോധനം. അതിന് യുക്തിയൊന്നും അപ്ലൈ ചെയ്താലൊന്നും പറ്റൂല. ഇപ്പോ 3 സഹോദരന്മാർ കല്യാണം കഴിച്ചു. അവര് കല്യാണം കഴിച്ചുകൊണ്ടെന്ന പെൺകുട്ടികൾ, ആ വീട്ടിൽ ഒരേയൊരു സഹോദരിയേ ഉള്ളൂ. അവൾക്കെതിരായി ഗൂഢാലോചന നടത്തുന്നു. സഹോദരന്മാർക്ക് അവളോട് മാത്രം സ്നേഹം. ഒരു ദിവസം സഹോദരന്മാർ പോലും അവളെ തള്ളുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവള് ശപിക്കപ്പെട്ട് പുറത്തു പോകുന്നു. ആ സമയത്ത് വഴിയെ പോയ ഒരു ചെത്തുകാരനോ മറ്റോ അല്പം വെള്ളമോ കൊടുക്കുന്നു. അതിൽ നിന്ന് അവളുടെ പാതിവൃത്യ ശുദ്ധിയുടെ വലിപ്പം കൊണ്ട് അവൾ ദേവതാ സങ്കല്പങ്ങളിലേക്ക് ഉയരുന്നു. ആ റൈറ്റ്? മാക്കം അല്ലേ? കടാങ്കൂട് മാക്കം. മാക്കം ക്ഷേത്രമാണ് അവളുടെ സങ്കല്പത്തിൽ. ഈ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും സഹോദരന്മാരുടെയോ സഹോദര പത്നിമാരുടെയോ എതിർപ്പ് വരുമ്പോഴേക്ക് ദേവതാ സങ്കല്പത്തിലേക്ക് ഉയർന്ന ഒരെണ്ണം ഉണ്ട് എന്ന തോന്നൽ ഏത് വീട്ടിലേക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടെന്നാലും അവൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നതോടുകൂടി വളരെ ശപിക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് ഞങ്ങൾ വീഴാനിടയുണ്ട്, ഞങ്ങൾക്ക് ദോഷം വരാനിടയുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഭർത്താവിന്റെ സഹോദരിയോട് ഏറ്റുമുട്ടാൻ പോകരുത് എന്നൊരു സന്ദേശം അതിൽ നിന്ന് ലഭിക്കും. അത് 1000 തവണ പറഞ്ഞുകൊടുത്താൽ ലഭിക്കില്ല അസൂയെന്ന്. പക്ഷെ അവരുടെ അബോധത്തിനകത്തേക്കാണ് അത് കുത്തിക്കീറി കയറുന്നത്. ഇതാണ് മിത്തുകൾ ചെയ്ത ഉപകാരം. ഈ വിത്തെല്ലാം തെറ്റായി പോയി എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുകയും അതിന്റെ സങ്കേതങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ അറിവ് കിട്ടി? ഇനിയിപ്പം സർപ്പക്കാവുകൾ വെച്ചുപിടിപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? അത് പ്രകൃതിക്ക് ചെയ്ത മെച്ചങ്ങളെക്കുറിച്ച്. കാരണം ആമവാദം ഇന്ന് വളരെ വർദ്ധിച്ചു വരികയാണ്. എന്താ ആമവാദം വർദ്ധിക്കാൻ കാരണം? സി പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ കൂടുക. എന്താ സി പ്രോട്ടീൻ? അന്തരീക്ഷത്തിലുള്ള പ്രോട്ടീന്റെ അളവ് വളരെ കൂടുകയാണ്. വായുവിലുള്ള പ്രാണനിലുള്ള പ്രോട്ടീനെ പാമ്പാണ് വലിച്ചെടുക്കുന്നത്. ആ പ്രോട്ടീനാണ് പാമ്പിന്റെ ഫാങ്ങിലിരിക്കുന്ന വിഷം. അത് ശുദ്ധമായ പ്രോട്ടീനാണ്. ആ മഞ്ഞക്കരു, മുട്ടയുടെ മഞ്ഞക്കരുവ് പോലെ ഇരിക്കുന്ന സാധനം വെറും പ്രോട്ടീനാണ്. അപ്പോൾ പാമ്പുകളെ, ഒരു 10 ഏക്കർ ഭൂമിയുള്ളവൻ 1 ഏക്കറിനകത്ത് പാമ്പിനെ വളരാനുള്ള സൌകര്യം ചെയ്തു കൊടുത്താൽ അവിടെയുള്ള വായുവിനെ, ഏറ്റവും കൂടുതൽ ഓക്സിജനെ, പ്രാണനെ നന്നാക്കുന്നത് സസ്യങ്ങളെക്കാളേറെ പാമ്പാണ്. എല്ലാത്തരം പാമ്പ് വിഷമുള്ളവയ്ക്കാണ് കൂടുതൽ ശക്തി. അപ്പൊ അതുകൊണ്ട് അതൊരു മിത്തിക്കൽ എക്സ്പ്രഷനാണ്. അല്ലാതെ ശാസ്ത്രം എന്ന് പറയുന്നത് കുറച്ചു പേർക്കറിയാം. അവർ ശാസ്ത്രം ഒന്ന് എല്ലാവരോടും പറഞ്ഞില്ല. നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്തെല്ലാം ശാസ്ത്രം പഠിച്ചിരിക്കുന്നു? എന്തെങ്കിലും പ്രയോജനമുണ്ടോ ശാസ്ത്രം കൊണ്ട്? ശാസ്ത്രം അറിയേണ്ടവൻ പഠിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അറിയേണ്ടാത്തവൻ ശാസ്ത്രമായി പഠിക്കരുത്, മിത്തായി മാത്രമേ പഠിക്കാവൂ. ഇതായിരുന്നു ഭാരതീയരുടെ കാഴ്ചപ്പാട്. അവരൊരിക്കലും ശാസ്ത്രം എല്ലാവർക്കും തുറന്നുകൊടുത്തില്ല. എല്ലാവരും പഠിക്കാൻ പാടില്ല. എല്ലാവരും പഠിച്ചാൽ ഇത് നേരെയാവില്ല. ഇത് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാട്. ഞാൻ ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായി സംസാരിക്കുന്ന മുഴുവൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശാസ്ത്രം ശാസ്ത്രജ്ഞനെ അറിയേണ്ടതുള്ളൂ. അവന്റെ മസ്തിഷ്കത്തിന്റെ സീക്രട്ടാണ് അത്. അവനല്ലാതെ വേറൊരുത്തന അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അതിന്റെ ഫോർമുലയൊന്നും പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബ്രെയിൻ അതിന് മെനക്കെടാനുള്ള നേരമില്ല. മാത്രമല്ല, അങ്ങനെ മെനക്കെടാൻ എല്ലാവരും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ജീവിതകാലം മുഴുവൻ പഠിച്ചാൽ തീരില്ല ഈ സാധനം. അപ്പൊ അവരെന്ത് ചെയ്യണം? പണിയെടുക്കണം ശാസ്ത്രകാരനെയും കൂടെ സംരക്ഷിക്കാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്? അല്ലാതെ ശാസ്ത്രകാരന്മാർ രാജാരാമണ്ണയോ കൂടെ കൂടി പറമ്പ് കളച്ചിട്ടാണ് ഇവിടെ ഉൽപാദനം ഉണ്ടാകുന്നത്? അന്ന് രാജാക്കന്മാർ ചെയ്ത് തെറ്റാണ്, പീഡനമായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, അന്ന് ഒരു രാജാവ് ഒരു കുടുംബമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ. ഇത് നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നും പണിയെടുക്കാതെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ വന്ന് നിങ്ങളുടെ കൂടെ പണിയെടുക്കുക, ഇവരൊക്കെ കോട്ടയം വെക്കുക. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുക നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ രാവകൽ പണിതുകൊണ്ടിരിക്കുകയാണെന്ന്. പഴയതിന് വ്യത്യസ്തം. പഴയതുപോലെ തന്നെ അടക്കുള്ളൂ, യുവമാർക്കാർക്കും പണിയാൻ പറ്റില്ല. മാത്രമല്ല യുവമാരുടെ പിണിയാളന്മാർക്കും പണിയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. നോനോ, ഉൽപാദന പ്രക്രിയയിലെ പണിയൊന്നും അവരെടുക്കുന്നില്ല. ഉൽപാദന പ്രക്രിയയിലെ യാതൊരു പണിയും അവർ ചെയ്യുന്നില്ല. ചെയ്യാൻ പറ്റില്ല. ഞാൻ നാളെ എവിടെ ആയാലും പണി പറ്റൂല. മിഥില കത്തുന്നു. ജനകൻ ഓടിപ്പോവില്ല. ഓടിപ്പോയിട്ട് കാര്യമില്ല. ജനകൻ അവിടെ ചെന്നാൽ കെടുത്താൻ പറ്റൂല. അത് തന്നെയാണ് ഒരുപറ്റം ബ്രഹ്മചാരികളും യാജ്ഞവൽക്കനും ഒക്കെ കൂടി കുളിക്കുകയാണ്. ജനകന്റെ രാജധാനിയിലാണ്, ആദിത്യ അതിഥികളായി ചെന്നതാണ്. കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് മിഥില കത്തുന്നത്. ബ്രഹ്മേരികളൊക്കെ കൂടി. അപ്പോ ജനകനോട് സ്നേഹം കൂടുതലാണെന്ന് പറഞ്ഞ് ബ്രഹ്മചാരികൾക്കൊരു എതിർപ്പുണ്ടായിരുന്നു. ഇവരോടുമ്പോ യാജ്ഞവൽക്കം ചോദിച്ചു, നിങ്ങൾ എന്താ ഓടുന്നത്? അപ്പോൾ ഒരുത്തം പറഞ്ഞു, എന്റെ ഒരു കൗവിനോട് കിടപ്പുണ്ട്, അത് പോകാതിരിക്കാണ്. വേറൊരുത്തം പറഞ്ഞു, കമണ്ടലും അവിടെയാണ് ഇരിക്കുന്നത്. മറ്റൊരുത്തം പറഞ്ഞു, യോഗദണ്ഡ അവിടെയാണ് വെച്ചിരിക്കുന്നത്, കത്തിപ്പോവില്ലേ, അത് എടുക്കാൻ ഓടുക എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ജനകൻ നിങ്ങളെന്താ ഓടാത്തത്? മിഥിലായാം പ്രദഗ്ധായാം നമേകിഞ്ചനദേഹ്യതേ. ആഹാ, മിഥില കത്തുന്നുണ്ടാവും, എന്റെ ഒന്നും കത്തുന്നില്ല. അല്ലാതെ നിങ്ങൾ ഓടിച്ചെന്നാൽ അവിടെ കെടുത്താൻ പറ്റുമോ? അവിടെ കെടുത്താനുള്ള ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് എടുത്താൻ പറ്റും. ആ ഒരു സമചിത്തതയാണ് മിത്തുകൾ തുറന്നു തരുന്നത്. മിത്തുകൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വളരെ ശാന്തിയോടുകൂടി ജീവിക്കും. നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും. നല്ല രീതിയിൽ അവരുടെ ബ്രെയിൻ വളരും. ചോദ്യത്തിന് ഉത്തരമായി തന്നെയായിരിക്കുന്നു. അല്ല, അയാളല്ല, വേറെ ആരോ മിത്ത് അതിനെപ്പറ്റി. സ്വധർമ്മം എന്ന് പറയുന്നത് തിരിച്ചറിയുന്ന ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വളരെ വ്യക്തതയോടെ പറഞ്ഞു. അതായത് ഗുണവും കർമ്മവും അനുസരിച്ച്, അത് മാതൃജം, പിതൃജം, ദൻ ആത്മജം. തിരിച്ചറിയാൻ പറ്റും. ആത്മജം എന്ന് പറയുന്നത് ഞാൻ തന്നെ പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അത് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നതല്ല. മാതൃജവും പിതൃജവും ആധുനിക ശാസ്ത്രം അംഗീകരിക്കും. ആത്മാവ് എന്നതിനെ ആധുനിക ശാസ്ത്രം അംഗീകരിക്കില്ല. ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദ പ്രകാരം അനേക ജന്മത്തിലൂടെ വരുന്ന എന്റെ ഒരു ആത്മാവായി വരുന്ന അതിന് ലിംഗ ശരീരം എന്നാ പറയാം. അതായത് എപ്രകാരമാണോ തോട്ടപ്പുഴു ഒരു കാലം ഉറപ്പിച്ച് അടുത്ത കാലം പിടിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ഇത് കടന്നു പോകുന്നത്. ആത്മാവല്ല കടന്നു പോകുന്നത്, ലിംഗ ശരീരമാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന അഞ്ച് പ്രാണങ്ങൾ, 10 ഇന്ദ്രിയ ശക്തികൾ, ഇന്ദ്രിയങ്ങളല്ല സ്വപ്നം കാണുമ്പോൾ കാണുന്ന ഇന്ദ്രിയ ശക്തികൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇവ ചേർന്ന് 19 എണ്ണം ചേരുന്നതിനാണ് ലിംഗ ശരീരം എന്ന് പറയുന്നത്. ആ ലിംഗ ശരീരം വാസനകളോടുകൂടിയാണ് അടുത്തതിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ വാസനയായി കൊണ്ടുവന്നതനുസരിച്ചാണ് എന്റെ കണ്ണിന്റെ കാഴ്ച, എന്റെ ചെവിയുടെ കേൾവി. ഞാൻ കാണുന്ന പോലല്ല മറ്റൊരാൾ കാണുന്ന ഒരു വസ്തുവിനെ. ഞാൻ കാണുന്ന ചുമപ്പ് നിറമല്ല മറ്റൊരാൾ കാണുന്ന ചുമപ്പ്. സാധനം ഒന്നായിരുന്നാലും ഇപ്പൊ ഇത് ചുവന്നതാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന ചുമന്ന നിറവും നിങ്ങളിൽ ഒരാളുടെ കണ്ണുകൊണ്ട് കാണുന്ന ചുവന്ന നിറവും ഒന്നല്ല. മനസ്സിലാവുമെന്നറിയില്ല. അതിൽ നമ്മളുടെ വാസന കലരും, അതുപോലെ ഓരോന്നിലും കലരും. അതനുസരിച്ച് നമ്മുടെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാളുടേത് 512 ഫ്രീക്വൻസിയുള്ള ശബ്ദമായിരിക്കും, മറ്റൊരാളുടെ 512 എന്ന് പറയുന്നത് സ്ത്രീ ശബ്ദം 512 ആണ്, എക്സാക്ട് സ്ത്രീ ശബ്ദം 512 ആണ്. അവിടെ മുതൽ ഏതാണ്ട് 240 വരെ താഴേക്ക് വരുന്നതെല്ലാം സ്ത്രീ ശബ്ദത്തിന്റെ അളവിലൊക്കെ വരും. 230 അല്ല സോറി 300 വരെ വരുന്നത്. 300 താഴേക്ക് വരുംതോറും പരിവരുത്തു തുടങ്ങി 240 ലെത്തും. 246 ലെത്തുമ്പോൾ പുരുഷ ശബ്ദമാവും.